ഫാദർ ഏലിയ സെടുക്കുന്നേലെഴുതുന്ന ലേഖനം അമ്മ ഉയർത്തിയ 21-ാമൻ. 7-ാം ക്ലാസ്സിലെ അവധിക്കാലത്ത് ഞാനൊരു ബന്ധുവീട്ടിൽ പോയി. അവിടെ പോകാൻ എനിക്ക് വലിയ താല്പര്യമായിരുന്നു. കാരണം അവിടെ എൻ്റെ പ്രായത്തിലുള്ള കുറേ കുട്ടികളുണ്ട്. ഞങ്ങളുടെ അവധിക്കാലത്തെ പ്രധാന വിനോദങ്ങളിലൊന്നാണ് പുഴയിൽ കുളിക്കാൻ പോകൽ. വീട്ടിൽ നിന്ന് അധികം ദൂരെയല്ലാതെയാണ് പുഴ. ഒരു ദിവസം ഞങ്ങൾ പുഴയിൽ ഇറങ്ങിയ സമയം, എനിക്കന്ന് നീന്തൽ അത്ര വശമില്ല. കുളിക്കുന്നതിനിടയിൽ ഞാൻ അല്പം ദൂരേക്ക് നീങ്ങി. എങ്ങനെയാണെന്നറിയില്ല, താമസിയാതെ ഒരു കയത്തിൽപ്പെട്ടു. വെപ്രാളപ്പെട്ട് വിളിച്ചെങ്കിലും കളിയുടെ ബഹളത്തിലായതുകൊണ്ട് കൂട്ടുകാരൊന്നും കേട്ടില്ല. ശ്വാസം കിട്ടാത്ത അവസ്ഥ. ഞാൻ വല്ലാതെ പേടിച്ചു. വെള്ളത്തിൽ മുങ്ങിപ്പോയിക്കൊണ്ടിരുന്നു. മരണം മുന്നിൽ കണ്ടു. ആ സമയത്ത് കഴുത്തിലുണ്ടായിരുന്ന ജപമാല മുറുകെ പിടിച്ചതായി ഓർമ്മയുണ്ട്. പെട്ടെന്നൊരു വേരിൽ പിടുത്തം കിട്ടി. അതിലൊരു വിധത്തിൽ പിടിച്ചു കയറി കരയിലെത്തി. എനിക്കുറപ്പാണ്, ആ നിമിഷങ്ങളിൽ എൻ്റെ നല്ല ദൈവം പരിശുദ്ധ അമ്മയുടെ യാചന കേട്ട് എന്നെ മരണത്തിൽ നിന്നും രക്ഷിച്ചതാണെന്ന്. ഞങ്ങളുടെ ഇടവക ദേവാലയത്തിൽ മാതാവിൻ്റെ ഒരു രൂപമുണ്ട്. ചെറുപ്പത്തിൽ എന്നും സ്കൂളിൽ പോകുമ്പോൾ ആ രൂപത്തിന് മുമ്പിൽ കുറച്ച് പൂക്കൾ കൊണ്ടുപോയി വയ്ക്കുക എൻ്റെ ശീലമായിരുന്നു. ദൈവസ്മരണയോടെ ചെയ്യുന്ന കുഞ്ഞു പ്രവൃത്തികൾക്ക് പോലും അവിടുത്തെ മുൻപിൽ കൃത്യമായ കണക്കുണ്ട് എന്നത് സത്യമാണ്. പൂക്കൾ വെച്ചിട്ട് വൈദികനാക്കണമെന്ന് പ്രാർത്ഥിച്ചിരുന്നോ എന്നോർമ്മയില്ല. പക്ഷേ ചെറുപ്പം മുതൽ അൾത്താരയിൽ ശുശ്രൂഷിക്കാൻ അവസരം കിട്ടിയതുകൊണ്ട് അന്നേ തന്നെ അല്പം കൂടി അൾത്താരയോട് ചേർന്ന് നിന്ന് വിശുദ്ധ കുർബാന അർപ്പിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അത് പരിശുദ്ധയമ്മ മനസ്സിലാക്കിയിട്ടുണ്ടാവണം. കണ്ണു നിറയ്ക്കുന്ന വാത്സല്യം. കുട്ടിയായിരുന്നപ്പോഴേ 10 മണികളുള്ള ഒരു ചെറിയ കൊന്ത എപ്പോഴും കയ്യിൽ കരുതുകയും സാധിക്കുമ്പോഴൊക്കെ ചൊല്ലുകയും ചെയ്യുമായിരുന്നു. 10-ാം ക്ലാസ് കഴിഞ്ഞ് സെമിനാരിയിൽ പോകാൻ അപേക്ഷ കൊടുത്ത സമയം. സെലക്ഷൻ ക്യാമ്പെല്ലാം കഴിഞ്ഞ് ആർച്ച് ബിഷപ്പിൻ്റെ അടുത്ത് ഇൻ്റർവ്യൂവിന് ചെന്നിരിക്കുകയാണ്. 44-ഓളം കുട്ടികൾ സെമിനാരി പ്രവേശനത്തിനായി ഇൻ്റർവ്യൂവിന് വന്നിട്ടുണ്ട്. ഞാൻ തിരഞ്ഞെടുക്കപ്പെടുമെന്നൊരു പ്രതീക്ഷയുമില്ല. കാരണം 20 പേരെയാണ് തിരഞ്ഞെടുക്കാൻ പോകുന്നത്. എന്നാൽ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് മാതാവ് തോന്നിപ്പിച്ചതുപോലെ ഞാനൊരു കാര്യം പിതാവിനോട്, ആർച്ച് ബിഷപ്പിനോട് പറഞ്ഞു. എനിക്ക് 10 മണികളുള്ള ഒരു ചെറിയ കൊന്തയുണ്ട്. അതുപയോഗിച്ച് ഏറെ കൊന്ത ചൊല്ലാറുണ്ട്. ഏറ്റവും പ്രധാന നിയോഗം അച്ഛനാക്കണേ എന്നതാണ്. പിതാവ് അത് കേട്ട് പുഞ്ചിരിച്ചത് മാത്രമേ ഉള്ളൂ. പക്ഷേ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ പട്ടിക വന്നപ്പോൾ അതിൽ 21 പേർ. അവസാനത്തെ പേരാകട്ടെ എൻ്റേത്. പിന്നീടൊരിക്കൽ സെമിനാരിയിലെ ആധ്യാത്മിക പിതാവായ വൈദികൻ എന്നോടൊരു രഹസ്യം പറഞ്ഞു. ആദ്യം തയ്യാറാക്കി 20 പേരുടെ പട്ടികയിൽ എൻ്റെ പേരില്ലായിരുന്നു. പക്ഷെ പിന്നീട് പിതാവ് റെക്ടറച്ഛനോട് പറഞ്ഞു, അത്രേ കൊന്ത ചൊല്ലാറുണ്ട് എന്ന് പറഞ്ഞ കുട്ടിയുടെ പേരും കൂടി ചേർത്തുകൊള്ളുക. അങ്ങനെയാണ് എനിക്ക് സെമിനാരിയിൽ ചേരാൻ കഴിഞ്ഞത്. ഇന്ന് ഒരു പുരോഹിതനായിരുന്നു കൊണ്ട് ഈ വരികൾ കുറിക്കുമ്പോൾ എൻ്റെ കണ്ണ് നിറയുന്നുണ്ട്. മാതാവിൻ്റെ വാത്സല്യമോർത്ത്. സെമിനാരി ജീവിതത്തിൽ പരിശീലനത്തിൻ്റെ വഴികളിലൂടെ കടന്നുപോയപ്പോൾ ഏറെ അഗ്നിപരീക്ഷകൾ നേരിടേണ്ടി വന്നു. ആ സമയത്തൊക്കെ പിടിച്ചു നിൽക്കാൻ എന്നെ സഹായിച്ചത് നമ്മുടെ അമ്മയുടെ ജപമാലയായിരുന്നു. പിന്നീട് വർഷങ്ങൾക്കിപ്പുറം ഞാൻ കർത്താവിൻ്റെ പുരോഹിതനായി. വൈദികനായപ്പോഴത്തെ തീരുമാനം. വൈദികനായി അന്നെടുത്ത ഒരു തീരുമാനമായിരുന്നു എൻ്റെ അജപാലനത്തിന് കീഴിൽ വരുന്ന ജനങ്ങളിൽ പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നതെല്ലാം ചെയ്യുമെന്ന്. പുരോഹിതനായി 2 വർഷങ്ങൾക്ക് ശേഷം എന്നെ തലശ്ശേരി രൂപതയിലെ വിളമന ദേവാലയ വികാരിയായി പിതാവ് നിയോഗിച്ചു. കോവിഡ് കാലത്താണ് ഞാൻ അങ്ങോട്ടെത്തിയത്. കുറച്ചു നാളുകൾക്ക് ശേഷം വിമലഹൃദയ പ്രതിഷ്ഠ നടത്തണമെന്നൊരു പ്രചോദനം കിട്ടി. ഞാൻ ഇടവകക്കാരോട് അത് സംബന്ധിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. തൻ്റെ വിമലഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്ന ആത്മാക്കൾ നിത്യനരകാഗ്നിയിൽ പതിക്കാതെ സംരക്ഷിക്കപ്പെടുമെന്നത് മാതാവിൻ്റെ വാഗ്ദാനമാണല്ലോ. 33 ദിവസം ഒരുങ്ങി അടുത്ത ദിവസമുള്ള മാതാവിൻ്റെ തിരുനാളിനാണ് നമ്മുടെ ആത്മാക്കളെ വിമലഹൃദയത്തിന് പ്രതിഷ്ഠിക്കേണ്ടത്. ഇടവകക്കാരെ മുഴുവൻ ഇതിനായി പറഞ്ഞൊരുക്കി. 2023 ഏപ്രിൽ മാസത്തിലും മെയ് മാസത്തിലുമായി 33 ദിവസങ്ങൾ ഇടവകാംഗങ്ങൾ മുഴുവനും പ്രാർത്ഥിച്ചൊരുങ്ങി. ദേവാലയത്തിൽ വരാൻ സാധിക്കുന്നവർ ദേവാലയത്തിലും അല്ലാത്തവർ ഓൺലൈനായും പ്രാർത്ഥനയിൽ സ്ഥിരമായി പങ്കെടുത്ത് തങ്ങളെ തന്നെ ഒരുക്കി. ഒരുക്കത്തിൻ്റെ അവസാനം മെയ് മാസം 13 ഫാത്തിമ മാതാവിൻ്റെ തിരുനാൾ ദിവസം ആഘോഷമായ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഞങ്ങളെല്ലാവരും ഞങ്ങളെ തന്നെ വിമലഹൃദയത്തിന് പ്രതിഷ്ഠിച്ചു. ഒരു ഇടവകയിലെ വിശ്വാസികൾ ഒന്നിച്ച് വിമലഹൃദയ പ്രതിഷ്ഠ ചെയ്യുന്നത് ആദ്യമായിട്ടായിരിക്കുമെന്ന് തോന്നുന്നു. പിന്നീട് അങ്ങോട്ട് അത്ഭുതങ്ങളുടെ പെരുമഴയ്ക്കാണ് ഞാൻ സാക്ഷ്യം വഹിച്ചത്. അതിലേറ്റവും അധികം സന്തോഷം നൽകുന്നത് ജനത്തിന് സംഭവിച്ച ആധ്യാത്മിക മുന്നേറ്റമാണ്. ജനത്തിൻ്റെ ആത്മരക്ഷ ഉറപ്പ് കിട്ടുന്നതാണ് പൗരോഹിത്യത്തിൻ്റെ ഏറ്റവും വലിയ സന്തോഷം. തനിക്ക് പ്രതിഷ്ഠിക്കപ്പെട്ട ആത്മാക്കളുടെ ആത്മീയ കാര്യങ്ങളിൽ മാത്രമല്ല ഭൗതിക ആവശ്യങ്ങളിലും പരിശുദ്ധയമ്മ ശ്രദ്ധാലുവാണ് എന്നതും അനുഭവങ്ങളിലൂടെ വ്യക്തമായി. ഈ കുറിപ്പ് വായിക്കുമ്പോൾ നമുക്ക് തീരുമാനമെടുക്കാം അമ്മയോട് ചേർന്ന് എന്നും ജീവിക്കുമെന്ന്. മാതാവിൻ്റെ ജപമാല എന്നും നമുക്ക് കോട്ടയാവട്ടെ. നമ്മുടെ ആത്മാക്കളെ അമ്മയുടെ വിമല ഹൃദയത്തിന് സമർപ്പിച്ചും ആ സമർപ്പണം ഇടയ്ക്കിടെ നവീകരിച്ചും അവളുടെ കരം പിടിച്ച് നമുക്ക് പിതാവിന്റെ ഭവനത്തിലേക്കുള്ള യാത്രയിൽ മുന്നേറാം. വിശുദ്ധ അൽഫോൻസ് ലിഗോരിയോട് ഈശോ പറഞ്ഞു, എന്റെ അമ്മയുടെ ഒരു ചെറിയ നെടുവീർപ്പ് മറ്റെല്ലാ വിശുദ്ധരുടെയും പ്രാർത്ഥനകളേക്കാൾ എന്റെ മുൻപിൽ വിലപ്പെട്ടതാണ്. ആ അമ്മ എന്നും നമ്മുടെ കൂടെയുണ്ടാവട്ടെ.